തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതിമഹത്തായ അനുഗ്രഹങ്ങളാണ്. അവ തരുവാൻ ദൈവം തയ്യാറും ആകുന്നു. എന്നാൽ അവ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം നാം ദൈവത്തെ പരിമിതിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇതുതന്നെയായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെയും പ്രശ്നം. നാം ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ ചില സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 73-ാം സങ്കീർത്തനം വരെയാണല്ലോ നാം ചിന്തിച്ചു കഴിഞ്ഞത്. സങ്കീർത്തന പുസ്തകത്തിലെ ലേവ്യ ഭാഗത്താകുന്നു നാം 73 മുതലുള്ള സങ്കീർത്തനങ്ങളിൽ എത്തിയിരിക്കുന്നത് എന്ന് നാം കാണുകയുണ്ടായി. ശത്രുക്കളാൽ ദേവാലയം അശുദ്ധമാക്കപ്പെടുമ്പോൾ വിടുതലിന് വേണ്ടിയുള്ള ഒരു നിലവിളി എന്നതാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. 74-ാം സങ്കീർത്തനത്തിലെ 74-ാം സങ്കീർത്തനത്തിൽ വീണ്ടും ദേവാലയം നാം കാണുന്നു. എന്നാൽ ഈ സമയം അത് അശുദ്ധമാക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതും ആസാഫിൻ്റെ ഒരു ധ്യാന സങ്കീർത്തനമാണ്. 74-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ശ്രദ്ധിച്ചാലും, ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത്? നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത് എന്ത്? ദൈവമേ, നീ ഇപ്രകാരം ഞങ്ങളോട് ചെയ്തത് എന്ത് എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുന്നു. തുടർന്ന് അവൻ ഇപ്രകാരം നിലവിളിക്കുന്നു. 2-ാം വാക്യത്തിൽ, നീ പണ്ടുപണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തെക്കുറിച്ച് ഒരു അറിവ് സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകുന്നു. പലസ്തീൻ നാടിനെക്കുറിച്ചും ഇസ്രായേൽ ജനത്തെക്കുറിച്ചുമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് എന്ന കാര്യം വ്യക്തമത്രേ. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. തിരുനിവാസമാണ് ശത്രു അശുദ്ധമാക്കിയത് എന്ന കാര്യം ശ്രദ്ധിക്കുക. 4-ാം വാക്യത്തിൽ, നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലറുന്നു, തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അതെ, അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അവൻ ഒരു സിറിയക്കാരനും അലക്സാണ്ടർ മഹാരാജാവിൻ്റെ കാലശേഷം സാമ്രാജ്യത്തെ വിഭജിച്ച 4 സൈന്യാധിപന്മാരിൽ ഒരാളുമായിരുന്നു. 175 BCE അവൻ യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിക്കുകയും അതിൽ അതിക്രമിച്ച് കയറി ദേവാലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ അശുദ്ധമാക്കുകയും വിശുദ്ധ സ്ഥലത്ത് ഈ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു. ദാനിയൽ തൻ്റെ പ്രവചനം എഴുതുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായത്തിൽ ശൂന്യമാക്കുന്ന ആ മ്ലേച്ഛത, ആ അതിക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. 70 റോമാക്കാരനായ തീത്തോസ് ദേവാലയം അശുദ്ധമാക്കുകയും അത് ഇടിച്ചു നിരത്തുകയും ചെയ്തു. അതും ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. ദേവാലയം വീണ്ടും പണിയപ്പെട്ട ശേഷം ഈ ആസാഫിൻ്റെ ഈ പ്രവചനം വീണ്ടും നിവൃത്തിയാകുന്നതത്രേ. മഹാപീഠന കാലത്ത് അവസാനത്തെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വെളിപ്പെടുകയും അപ്പോൾ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കപ്പെടുകയും ചെയ്യും. ഈ നിരാശയുടെയും പീഡനത്തിൻ്റെയും എല്ലാം മധ്യത്തിൽ ഒരു ദൈവിക ശേഷിപ്പ് ഇപ്രകാരം പറയും. 12-ാം വാക്യം, ദൈവം പുരാതനമേ എൻ്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥന ശ്രദ്ധിച്ചാലും 18-ാം വാക്യം, യഹോവയെ ശത്രു നിന്ദിച്ചിരിക്കുന്നതും മൂഢജാതി തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കണമേ. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ ദൈവത്തോട് പറയുന്നത് ഇതാണ്, ശത്രു ഞങ്ങളെ പിടിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ദേശത്തെ അധികം ആളുകളും ബുദ്ധിഹീനരായി തീർന്നിരിക്കുന്നു, ദൈവമേ അവർ നിങ്ങളിലേക്ക് തിരിഞ്ഞില്ല എന്ന്. എന്നാൽ ഒരു വിശ്വസ്ത ശേഷിപ്പുണ്ട്. 19-ാം വാക്യം, നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ, നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ, ദൈവമേ കഷ്ടതയുടെ മധ്യത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ദിവസത്തിലേക്കും അവൻ നോക്കി കാത്തിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ കഷ്ടതകൾ എത്രമാത്രം അധികമായിരുന്നാലും ദൈവം താങ്കളെ വിടുവിക്കുവാൻ മതിയായവനാണ്. നാം ആയിരിക്കുന്ന അവസ്ഥയേക്കാൾ ഏറ്റവും അധികം മോശമായ സാഹചര്യത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു. ഭാവിയിൽ അവർക്ക് വേണ്ടി ദൈവം ഇതിലും അധികം വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവമേ എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തണമേ, മൂഢൻ ഇടവിടാതെ നിന്നെ നിന്ദിക്കുന്നത് ഓർക്കണമേ. വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തോടുള്ള അപേക്ഷയാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിന് അതിന് കഴിവുണ്ട് എന്ന് ഈ പ്രാർത്ഥനയിൽ അംഗീകരിക്കുകയത്രേ ചെയ്യുന്നത്. ഈ സങ്കീർത്തനം ആസാഫിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എനിക്കും നിങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ധ്യാന സങ്കീർത്തനമാണിത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മെ സഹായിപ്പാൻ കഴിയുന്നവനായ ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് 75-ാം സങ്കീർത്തനം നോക്കാം. ഇത് വിടുതലിൻ്റെ ഒരു ഗാനമാണ്. സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം, ഒരു ഗീതം എന്നാണ് ഇതിൻ്റെ തലക്കെട്ടിൽ കാണുന്നത്. 74-ാം സങ്കീർത്തനം ആസാഫിൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. 75-ാം സങ്കീർത്തനം വിടുതലിൻ്റെ ഒരു ഗാനമാണ്. വരുവാനിരിക്കുന്ന വിജയത്തിൻ്റെ ഒരു ഗാനമായതുകൊണ്ട് ഇത് വിശ്വാസത്തിൻ്റെ ഒരു സങ്കീർത്തനമാകുന്നു എന്ന് പറയാം. 75-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. ദൈവം തൻ്റെ നാമം ഭൂമിയിൽ സംരക്ഷിക്കുവാൻ പോകുന്നു. എത്ര മനോഹരമായ മഹത്വകരമായ സത്യമാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ഒരു നിശ്ചയിക്കപ്പെട്ട സമയത്ത് കർത്താവ് ഭൂമിയിൽ വരും എന്നത്രേ ഇതിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നടന്നപ്പോൾ അവൻ താഴ്മ ധരിച്ചവനായിരുന്നു. ഒരു മനുഷ്യനെന്ന നിലയിലാണ് അവൻ ഇപ്രകാരം പറഞ്ഞത്, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന്. മത്തായിയുടെ സുവിശേഷം 24:36. ആ നിയമിക്കപ്പെട്ട സമയം കർത്താവ് വരും. നമുക്കവനെ ധൃതി കൂട്ടുവാൻ കഴിയുകയില്ല. മുൻനിർണയിക്കപ്പെട്ട സമയത്ത് അവൻ വരും. ദിവസമോ സമയമോ ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്ന കാര്യം തങ്ങൾക്കറിയാമെന്ന് ചിന്തിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നും. എന്നാൽ എനിക്ക് കർത്താവിൻ്റെ വരവിൻ്റെ സമയം അറിഞ്ഞുകൂടാ. അവർക്കും അറിഞ്ഞുകൂടാ എന്നതാണ് വാസ്തവം. അറിയാമെന്ന് പറയുന്നു അത്രമാത്രം. മുൻനിർണയിക്കപ്പെട്ട സമയം കർത്താവ് മടങ്ങി വരും. കർത്താവിൻ്റെ മടങ്ങി വരവിന് ഒരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് സത്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 6-ാം വാക്യം നോക്കിക്കാട്ട്, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. എവിടെ നിന്നാണ് സഹായം വരുന്നത്? കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ തെക്ക് നിന്നോ അല്ല. വടക്കിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. കാരണം അവിടെ നിന്നാണ് ശത്രു വരുന്നത്. ദൈവത്തിന് മാത്രമേ തൻ്റെ ജനത്തെ സഹായിക്കുന്നതിനും വിടുവിക്കുന്നതിനും കഴിയുകയുള്ളൂ. സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതാണ് 75-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ വളരെയേറെ അനുഗ്രഹത്തിന് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 76-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, യഥാർത്ഥ മൽക്കീസദേക്കായ നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിൽ രാജാവും പുരോഹിതനുമായി വാഴ്ച നടത്തുന്നതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യൻ അവൻ്റെ അധീനതയിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1-ഉം 2-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവൻ്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ പഴയ പേരാണ് ശാലേം എന്നുള്ളത്. സമാധാനത്തിൻ്റെ നിവാസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഭൂമിശാസ്ത്രപരമായ 4 സ്ഥലങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. യഹൂദ, ഇസ്രായേൽ, ശാലേം അഥവാ യെരുശലേം, എന്നിട്ട് സിയോൻ എന്നും പറയുന്നു. ഇവയെല്ലാം മധ്യപൂർവ്വ ദേശത്തെ സ്ഥലങ്ങളാണ്. എന്നാൽ ഈ സങ്കീർത്തനത്തിലും നമുക്കായി ഒരു ദൂതുണ്ട്. 3-ാം വാക്യം നോക്കിക്കാട്ട്, അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയവും വാളും യുദ്ധവും തകർത്ത് കളഞ്ഞു. ഈ ദിവസത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യെശയ്യാപ്രവചനം 2:4 വാക്യമാണ് ഞാൻ വായിച്ചത്. ക്രിസ്തു ഭൂമിയിൽ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വരുവാനിരിക്കുന്ന സമാധാനത്തെക്കുറിച്ചാണ് യെശയ്യാപ്രവാചകൻ പറയുന്നത്. മനുഷ്യഹൃദയത്തിലെ പാപം വീണ്ടെടുപ്പിലോ ശിക്ഷാവിധിയിലോ കൈകാര്യം ചെയ്യാത്തിടത്തോളം കാലം ഭൂമിയിൽ സമാധാനം കാണുവാൻ കഴിയുകയില്ല. 4-ാം വാക്യം, ശാശ്വത പർവ്വതങ്ങളെക്കാൾ നീ തേജസ്സും മഹിമയും ഉള്ളവനാകുന്നു. ശാശ്വത പർവ്വതം യെരുശലേമിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ പട്ടണം 27 പ്രാവശ്യം പിടിക്കപ്പെട്ടിട്ടുണ്ട്. ശത്രുക്കൾ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് അഹങ്കാരികളെയും നിഗളികളെയും ന്യായം വിധിക്കുവാൻ പോകുന്നു, അതുപോലെ തന്നെ യെരുശലേം നഗരത്തിനെതിരായി വന്നവരെയും അവൻ ന്യായം വിധിക്കും എന്നത്രേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു, പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി. ധൈര്യശാലികളായവർ ഇപ്പോൾ പ്രവർത്തന നിരതരായിരിക്കുന്നില്ല എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. 1 യോഹന്നാൻ 5:19 യോഹന്നാൻ അപ്പോസ്തോലൻ ഇപ്രകാരം പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ ഉറങ്ങിക്കിടക്കുകയാകുന്നു എന്ന്. ലോകം ഉണരണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നുമില്ല. അവൻ എന്നോട് പറയും, ഇത്രയും ഉച്ചത്തിൽ തിരുവചനം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നീ വെറുതെ ഇവരെയെല്ലാം ഉണർത്തേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ ഒരു ന്യായവിധി വരുവാൻ പോകുന്നു എന്നും ക്രിസ്തുവിൽ രക്ഷയുണ്ട് എന്നും പറഞ്ഞ് അവരെ ഉണർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഉറക്കത്തിൽ നിന്നും ഉണരുന്ന അവർ ഗിദെയോന്റെ കാലത്തെ മിദ്യാന്യരെ പോലെയായിരുന്നു. അവർ കാഹളത്തിൻ്റെ ശബ്ദം കേട്ട് ഉണർന്നപ്പോൾ വെളിച്ചം കണ്ടു. അവർ പിടിക്കപ്പെട്ടു എന്നവർ മനസ്സിലാക്കി. അവർ നിലവിളിച്ചും കൊണ്ട് ഓടിപ്പോയി എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഇനിയും 76-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം നോക്കിക്കെ, യാക്കോബിൻ്റെ ദൈവമേ നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഠനിദ്രയിൽ വീണു. കർത്താവ് വീണ്ടും വരുമ്പോൾ അവൻ്റെ ശാസനയാൽ തേരും കുതിരയും ഗാഠനിദ്രയിൽ വീഴും. ആ സമയം കർത്താവ് മഹത്വത്തോടെ പ്രകാശിക്കും. യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആ ദിവസത്തെക്കുറിച്ച് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വീണ്ടും വരുമ്പോൾ ഈ വാക്യം നിവർത്തിക്കപ്പെടും. അതൊരു വലിയ ദിവസം തന്നെ ആയിരിക്കും. ആ ദിവസത്തെക്കുറിച്ച് യെശയ്യാപ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കൂടുതലായി പറഞ്ഞിട്ടുണ്ട്. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. അവിടെ ഉണ്ടായിരിക്കുന്ന തേജസ് ക്രിസ്തുവിൻ്റെ ആളത്വമായിരിക്കും. ദൈവത്തിൻ്റെ കോപ ദിവസം വരുന്നു എന്നാണ് തുടർന്ന് നാം കാണുന്നത്. 7 മുതലുള്ള വാക്യങ്ങൾ, നീ ഭയങ്കരനാകുന്നു, നീ ഒന്ന് കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കാകുന്നവനാർ? സ്വർഗത്തിൽ നിന്ന് നീ വിധി കൽപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തോലൻ പറയുന്നതാണ് ഓർമ്മ വരുന്നത്. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. കർത്താവ് വീണ്ടും ഭൂമിയിൽ വരുമ്പോൾ സകലവും അവൻ്റെ കാൽക്കീഴായിരിക്കും. 76-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ കാണുന്നത്, മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം, ക്രോധശിഷ്ടത്തെ നീ അരക്ക് കെട്ടിക്കൊള്ളും. മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമാണല്ലേ. അത്രമാത്രം പോകുവാൻ മാത്രമേ ദൈവം മനുഷ്യനെ അനുവദിക്കുകയുള്ളൂ എന്നാണ് ദൈവം പറയുന്നത്. എന്നിരുന്നാലും മഹാപീഡന കാലത്ത് ദൈവം സകല പ്രതിബന്ധങ്ങളും നീക്കും എന്നും മനുഷ്യന് പരിധി വിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നും തോന്നും. ഇന്ന് മനുഷ്യന് തടസ്സങ്ങളുണ്ട്. തടുക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനല്ലാതെ ഇന്ന് ലോകത്തിൽ ദുഷ്ടതയെ തടയുവാൻ ആർക്ക് കഴിയും? കൂടുതൽ കൂടുതൽ കാട്ടിക്കൂട്ടുവാനല്ലാതെ മനുഷ്യന് എന്ത് സാധിക്കും? മനുഷ്യൻ്റെ ക്രോധം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ദൈവം ഇടയാക്കും എന്നാണ് ഇവിടെ പറയുന്നത്. 11-ഉം 12-ഉം വാക്യങ്ങൾ, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവിൻ. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ. അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു. ദൈവത്തിനും അവൻ്റെ അഭിഷക്തനും വിരോധമായുള്ള പൈശാചികമായ എതിർപ്പിനെ ദൈവം തടയും. 110-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരുന്നു. ദൈവത്തിൻ്റെ ജനം നേരുകയും നിവർത്തിക്കുകയും ചെയ്യുന്നു. ജാതികൾ അവൻ്റെ അധീനതയിലായിരിക്കും. തർശീസിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ എന്ന് കാണുന്നു. സെബയിലെയും രാജാക്കന്മാർക്ക് അപ്പം കൊടുക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. സങ്കീർത്തനം 72:10-11 ഞാൻ വായിച്ചത്. ആ ദിവസം എത്ര ശ്രേഷ്ഠമായ ദിവസമായിരിക്കും എന്ന് ചിന്തിക്കുക. 77-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെയും നന്മയെയും കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. സംഗീത പ്രമാണിക്ക് യദൂധൂന്യ രാഗത്തിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് തലക്കെട്ടിൽ നൽകിയിരിക്കുന്നത്. യദൂദൂതൻ സംഗീത പ്രമാണികളിൽ ഒരാളായിരുന്നു എന്ന് മുമ്പ് നാം പഠിച്ച കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ആസാഫ് ഈ സങ്കീർത്തനം യദൂദൂന് പാടുന്നതിനോ ഉപകരണം ഉപയോഗിക്കുന്നതിനോ എഴുതിയതാണ്. അഗാധമായ ആത്മപരിശോധനയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അന്നത്തെ ജനത്തിൻ്റെ മനസ്സിലെ അമ്പരപ്പാണ് അതിന് കാരണം. വിശ്വാസത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ വിശ്വാസത്തിന് അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുവാൻ കഴിയും. ഇതിൻ്റെ ഉത്തരം വീണ്ടും തിരുനിവാസത്തിലാണ്. ദൈവം മറന്നു കളയുകയില്ല എന്ന കാര്യം ചരിത്രം വെളിപ്പെടുത്തുന്നു. ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം കഷ്ടതയുടെ ദിവസമാണ്. ചില പ്രയാസങ്ങളുടെ മധ്യത്തിലാണ് അനേകർ ദൈവത്തിൽ ആശ്രയം വെക്കുവാനും തിരുവചനം പഠിക്കുവാനും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും ഇടയായിട്ടുള്ളത്. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി എന്ന് 119-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലരുടെ അനുഭവവും ഇതായിരിക്കും എന്നത്രേ ഞാൻ കരുതുന്നത്. കഷ്ടതയുടെ സമയത്ത് ദൈവത്തോട് നിലവിളിക്കുന്നത് ഏറ്റവും നല്ല കാര്യം അത്രേ. അവൻ എനിക്ക് ചെവി തരും. പ്രിയ സുഹൃത്തെ, താങ്കളുടെ പ്രയാസത്തിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം താങ്കളുടെ പ്രാർത്ഥന കേൾക്കുന്നു. താങ്കൾ അവനോട് അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്തവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇത് എത്രയോ ആശ്വാസകരമായ കാര്യമാണ്. താങ്കൾക്ക് ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകുന്നു എന്ന് കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്ക് അവനെ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ലേ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്നത്രേ അവൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം ഒന്ന് പരിശോധിച്ചു നോക്കുക. രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു എന്ന് നാം വായിക്കുന്നു. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എൻ്റെ ആത്മാവും ശോധന കഴിക്കുന്നു. രാത്രിയിൽ പാടുവാൻ കഴിയുന്നത് മനോഹരമായ കാര്യമാണ്. ഉച്ചത്തിൽ പാടി ഉറങ്ങുന്നവരെ ഉണർത്തണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു എന്ന്. രാത്രിയിലാണ് നാം ഉണർന്ന് പലപ്പോഴും ആകുല ചിന്തരായി തീരാറുള്ളത്. രാത്രിയുടെ ഇരുട്ടിൽ എല്ലാ പ്രശ്നങ്ങളും വലുതായി തോന്നും. രാത്രിയിൽ സംഗീതം ഓർക്കുവാനുള്ള ഏറ്റവും നല്ല സന്ദർഭം അതാണ്. അതെ, തുടർന്ന് ചിന്താകുലത്തോടുകൂടെ സങ്കീർത്തനക്കാരൻ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവൻ്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? അവൻ്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതായിപ്പോയോ? 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? നിങ്ങളിൽ പലരും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നത്ര ഞാൻ കരുതുന്നത്. വിശ്വാസികളായ നമ്മിൽ പലരും പ്രായോഗിക ജീവിതത്തിൽ നിരീശ്വരവാദികളാകുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ചിലപ്പോൾ ദൈവം ഇല്ല എന്ന വിചാരത്തോടുകൂടെയാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കാറുള്ളത്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നാം ചിന്തിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞേക്കാം അല്ലേ? എന്നാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതല്ലേ കാട്ടിക്കൂട്ടുന്നത്? അവിടുന്ന് നമ്മെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്ന് നാം പലപ്പോഴും കരുതുന്നു. ദൈവം നമുക്ക് അനുകൂലമല്ല എന്നും അവൻ തൻ്റെ കരുണയുടെ കടാക്ഷം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുമുള്ള ചിന്തയാൽ നാം ജീവിക്കുന്നു. പ്രിയ സുഹൃത്തെ, ദൈവം നല്ലവനാണ്. എന്നോടും നിങ്ങളോടും അവൻ കരുണയുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്രകാരം പ്രവർത്തിച്ചു എന്ന കാര്യം പരിഗണിക്കാതെ തന്നെ അവൻ നിങ്ങളോട് കരുണയും സ്നേഹവും ഉള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം സ്നേഹം തന്നെയാകുന്നു. താങ്കൾ ആരായിരുന്നാൽ തന്നെയും അവൻ താങ്കളെ സ്നേഹിക്കുന്നു. അവിടുന്ന് താങ്കളെ തങ്ങളേക്ക് വിളിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ചത്. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത നാം കാൽവരി ക്രൂശിൽ കാണുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളെ സ്നേഹിച്ച് താങ്കൾക്ക് വേണ്ടി ജീവനെ നൽകിയ യേശുവിനെ താങ്കളുടെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. 77-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യം കൂടി ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ടെ, ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. സങ്കീർത്തന പുസ്തകത്തിലെ ലേവ്യ ഭാഗമായ ഈ ഭാഗം നാം തുടങ്ങിയപ്പോൾ ഇത് അപ്രകാരം വിളിക്കപ്പെടുവാൻ കാരണം ഇത് തിരുനിവാസത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ച കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. ഇത് വിശ്വാസികളായ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവജനവുമായി കൂട്ടായ്മ അനുഭവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ഒരു കോണിൽ തനിയെ പോയിരുന്ന് ദൈവവചനത്തിലെ സന്തോഷം തനിയെ അനുഭവമാക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നാം തിരുവചനം മറ്റുള്ളവർക്ക് പങ്കിട്ടു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം ഒരുമിച്ച് ആത്മീയ ജീവിതത്തിൽ കൂട്ടായ്മയുടെ ശക്തിയാൽ വളരേണ്ടത് ആവശ്യമാണ്. നാം ദൈവത്തിൻ്റെ കുടുംബക്കാരാണ്. അതുകൊണ്ട് ദൈവവചനവും അനുഗ്രഹങ്ങളും പരസ്പരം പങ്കിടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴി തിരുനിവാസത്തിലാണ്. അതെ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ താങ്കൾ ദൈവജനവുമായി ഒരുമിച്ച് കൂടി വരേണ്ടത് ആവശ്യമാണ്. ദൈവജനം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മകളിൽ സംബന്ധിക്കുകയും വിശ്വാസികളോടൊപ്പം ആത്മീയമായി വളരുകയും ചെയ്യണമെന്ന് നാം എപ്പോഴും ഉറപ്പുള്ളവരായിരിക്കണം. ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ സംഗതിയാണത്. എന്നാൽ സാത്താൻ അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ പരമാവധി എപ്പോഴും പരിശ്രമിക്കുമെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കണം. തുടർന്ന് സമുദ്രത്തെ സംബന്ധിക്കുന്ന ഒരു ഭാഗമാണ് കാണുവാൻ കഴിയുന്നത്. 16 മുതലുള്ള വാക്യങ്ങളിൽ, ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു, നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. ഈ ഭാഗം പ്രത്യേകിച്ച് ദൈവം ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തുന്നതായിട്ടുള്ള ആ അത്ഭുതത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒടുവിലത്തെ വാക്യത്തിൽ കാണുന്നത്, മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. പ്രിയ സുഹൃത്തെ, ഇത് വളരെ പ്രായോഗികമാണ്. ദൈവം ഇന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ മതിയായവനാണ്. എല്ലാവിധമായ നിരീശ്വര ചിന്തകളിൽ നിന്നും നിയമനിഷേധത്തിൽ നിന്നും അധാർമികത്വത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. അവൻ എത്ര വലിയ ദൈവമാകുന്നു, അവൻ വലിയ ഇടയനാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ